بسم الله الرحمن الرحيم ومغانم كثيرة يأخذونها وكان الله عزيزا حكيما وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس عنكم ولتكون آية للمؤمنين ويهديكم صراطا مستقيما وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا ولو قاتلكم الذين كفروا لولوا الأدبار ثم لا يجدون وليا ولا نصيرا سنة الله التي قد خلت من قبل ولن تجد لسنة الله تبديلا وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد أن أظفركم عليهم وكان الله بما تعملون بصيرا
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد نمل سورة الفتح كي لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزلت سكينة عليهم വഅസാബഹും ഫതഹൻ ഖരീബ അത് വരെയാണ് വിശദീകരിച്ചത് എന്താ ഇതിൽ പറയുന്നത് അതിൽ പറയുന്നത് പിന്നെ ഹുദൈബിയയിലെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരുടെ മനസ്സിലുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കുകയും അവരിൽ അള്ളാഹുവിൽ നിന്നുള്ള സക്കീനത്ത് അവതരിക്കുകയും അവർക്ക് അടുത്തു തന്നെ വരാനുള്ള ഒരു വിജയം അത് പ്രതിഫലമായി ഏകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ആയത്തിൽ പറയുന്നത് അതിന്റെ തുടർച്ചയാണ് ഇനി വ മഗാനിമ കസീറത്തൻ യഅഖുദൂനഹ വകാൻ അള്ളാഹു അസീസൻ ഹകീമ وعدكم الله مغانم كثيرة تأخذونها فعجل لكم هذه وكف أيدي الناس عنكم ولتكون آية للمؤمنين ويهديكم صراطا مستقيما وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا ولو قاتلكم الذين كفروا لولوا الأدبار ثم لا يجدون وليا ولا نصيرا സുന്നൻ അല്ലാഹ് അല്ലതി ഖദ് ഖലത് മിൻ ഖബ്ല് വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല വ മഗാനിമ കസീറത്തൻ യഅഖുദുന ഇവിടെ നമ്മൾ പിന്നെ അല്ലാഹു ഹുദൈബിയയിൽ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്ത സഹാബത്തിന്റെ ഉള്ളം അറിയുകയും അവരുടെ ആത്മഗതം അത് മനസ്സിലാക്കുകയും എന്നിട്ട് അവരിൽ അല്ലാഹുവിന്റെ സക്കീനത്ത് അവതരിപ്പിച്ചു പിന്നെ അവർക്ക് അടുത്ത് തന്നെ വരാനുള്ള ഒരു വിജയം അള്ളാഹു പ്രതിഫലമായി നൽകി പിന്നെയും അള്ളാഹു പറയാണ് വ മഗാനിമ കസീറത്തൻ ധാരാളം മഗാനിം നൽകുകയും ചെയ്തു എന്താ മഗാനിം മഗാനിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗനീമത്ത് സ്വത്തുക്കളാണ് മഗ്നം യുദ്ധാർജിത സ്വത്തുക്കൾ അതാണ് മഗ്നം എന്നതിന്റെ ബഹുവചനമാണ് മഗാനിം യുദ്ധാർജിത സ്വത്തുക്കൾ മഹാനിമ കസീറത്തൻ ധാരാളം യുദ്ധാർജിത സ്വത്തുക്കളെയും നൽകി അസാബഹും ഫതഹൻ ഖരീബ വ മഹാനിമ കസീറ അസാബഹും അവർക്ക് പ്രതിഫലമായി സവാബായി നൽകി ധാരാളം മഗ്നമുകൾ ومغانم كثيرة يأخذونها يأخذون يأخذون أور سيغريكم ها أدنى نانده أور سيغريكم ندايا دارالم غنيمة سطوك أدن برتفل ما يدلغي يندي پرنه അവർ സ്വീകരിക്കുന്ന ധാരാളം ഗനീമത്ത് സ്വത്തുക്കൾ എന്നുള്ളത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഖൈബറുമായി ബന്ധപ്പെട്ടാണ്. ഖൈബറിലേക്ക് ആരെ പുറപ്പെട്ടുള്ളൂ? ആരെ പുറപ്പെട്ടുള്ളൂ? ഹുദൈബിയയിൽ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് ചെയ്തവർക്ക് മാത്രമാണ് ഖൈബറിലേക്ക് പുറപ്പാട് നിശ്ചയിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഹുദൈബിയയിൽ ഉണ്ടായ ബൈഅത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മാത്രമേ എവിടേക്ക് പോയതുള്ളൂ? ഖൈബറിലേക്ക് പുറപ്പെട്ടുള്ളൂ. അപ്പോ അതാണ് മഗാനിമ കസീറത്തെ യഅഖുദൂനഹ, അവർ സ്വീകരിക്കുന്നതായ ധാരാളം മഗ്നമുകൾ, ഗനീമത്ത് സ്വത്തുക്കൾ. ഖൈബറിൽ നിന്ന് ധാരാളം യുദ്ധാർജിത സ്വത്ത് കിട്ടി. അതിന് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീതിച്ചതായിരിക്കും മാത്രമാണ് ഈ പിന്നെ ബൈഅത്തുർ റിദ്വാനിൽ സംബന്ധിച്ച ആളുകൾക്ക്, അള്ളാഹു പ്രീതിപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്. പിന്നെ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെ ഗനീമത്ത് നൽകിയ ചിലരുണ്ട്. അത് തന്നെയും പിന്നെ ഈ പിന്നെ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവരുടെ അനുവാദത്തോടു കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബർ വിജയിച്ചു. ഖൈബർ വിജയിക്കുക എന്നുള്ളതൊരു വലിയ ചരിത്ര സംഭവമാണ്. അതത്ര എളുപ്പമുള്ളൊരു സംഗതി ആയിരുന്നില്ല. മാത്രമല്ല അത് വിജയിച്ചാൽ മഹാ സംഭവമായിരുന്നു. അപ്പൊ അത് വിജയിച്ചടക്കിയ ഉടനെയാണ് പണ്ട് ഹബ്ഷീനയിലേക്ക് ഹിജറ പോയവർ മടങ്ങിവരുന്നത്. ആദ്യം ഹബ്ഷീനയിലേക്ക് ഹിജറ പോയവർ വർഷങ്ങൾക്കിപ്പുറം മടങ്ങി വരികയാണ്. നുബുവത്തിന്റെ 5-6 വർഷങ്ങളിലൊക്കെയാണ് ഹബ്ഷീനയിലേക്കുള്ള ഹിജറ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് പിന്നെ ഏതാനും വർഷങ്ങൾ, 7 വർഷങ്ങളോളം മക്കത്ത് തന്നെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയിട്ട് 7-ാമത്തെ വർഷമാണ് ഖൈബർ. അപ്പൊ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഹബ്ഷീനയിലേക്ക് ഹിജറ പോയവരെ കാണുന്നത്? 13 വർഷങ്ങൾക്കിപ്പുറം കാണുന്നത്. 13 വർഷങ്ങൾക്കിപ്പുറം ഹബ്ഷീനയിലേക്ക് ഹിജറ പോയവരും ചിലരും അടങ്ങി വരികയാണ്. അതിൽ ജാഫറുണ്ട്. ജാഫറിന്റെ ഭാര്യ ജാഫർ ബിൻ അബി താലിബ് റസൂലുള്ളാഹിനോട് ചേലിലും സ്വഭാവത്തിലും ഒരുപോലെ ഒത്തു നിന്നിരുന്ന വ്യക്തിയാണ് ജാഫർ. ജാഫറും ജാഫറിന്റെ ഭാര്യ ഉസ്മ ബിന്തു ഉമൈസും അങ്ങനെ കുറെ സഹാബികളായി ആ കൂട്ടത്തിലുണ്ട്. അപ്പോ ഖൈബർ ഫതഹായ ഉടനെയാണ് അവർ വരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്ന ചരിത്രത്തിൽ കാണാം, ഖൈബർ ഫതഹായതിൽ വിജയിച്ചതിലാണോ അതല്ല ജാഫർ മടങ്ങി വന്നതിലാണോ സന്തോഷിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. അപ്പൊ രണ്ടും ഒരു ഇരട്ട മതം എന്നറിയില്ലേ, എന്ന മാതിരിയെന്ന് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖൈബർ ഫതഹായപ്പോ ഈ ആളുകൾ മടങ്ങി വരികയും ചെയ്തപ്പോ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിലെ ഗനീമത്തിൽ നിന്ന് അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് മുഴുവൻ ആർക്ക് തന്നെയാണ്? ബാക്കിയുള്ളത് മുഴുവൻ പിന്നെ ഈ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവർക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. മഗാനിമ കസീറത്തെ യഅഖുദൂനഹ, അവർ സ്വീകരിക്കുന്നതായ ധാരാളം ഗനീമത്ത് സ്വത്തുക്കളെയും അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകി. വഖാനല്ലാഹു അസീസൻ ഹകീമ, എന്താ ഖാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആകുന്നു അസീസൻ. അസീസ് തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്നവൻ, അജയ്യൻ. ഹക്കീം എന്ന് പറഞ്ഞാൽ ഹിക്മത്തുള്ളവൻ, അഭിജ്ഞൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അസീസാകുന്നു, ഹക്കീമാകുന്നു, അജയ്യനും അഭിജ്ഞനുമാകുന്നു. അള്ളാഹു ഹിക്മത്തുള്ളവനും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്നവനുമാകുന്നു. മാവിസ്തീനാഫിയ എന്നൊക്കെ പറയാം. വമഹാനിമ കസീറത്തെ യഅഖുദൂന, ഈ വാമാത്തിന്റെ വകാന അള്ളാഹു അസീസൻ ഹക്കീമ. ഇതിപ്പോ ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണ്. വഅദകും അല്ലാഹു മഗാനിമ കസീറത തഖുദൂനഹ ഫഅജ്ജല ലകും ഹാദിഹി വകഫ ഐദിന്നാസ് വകഫ ഐദിയന്നാസി അൻകും വലിതകുന ആയത ലിൽമുഅ്മിനീൻ വയഹ്ദിയകും സിറാത്തൻ മുസ്തഖീമ. വഅദകും അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വഅദകും അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മഗാനിമ കസീറത്തൻ, ധാരാളം ഗനീമത്തുകൾ, ധാരാളം ഗനീമത്തുകൾ. തഖുദൂനഹ, നിങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കാനിരിക്കുന്ന ധാരാളം ഗനീമത്തുകൾ അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഫഅജ്ജലലക്കും ഹാദിഹി, ഫഅജ്ജലലക്കും, അതിനാൽ ഫ അതിനാൽ അജ്ജലലക്കും, അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് വേഗത്തിൽ നൽകി, പെട്ടെന്ന് നൽകി. ഹാദിഹി ഇത്, ഹാദി തന്നെ ഇത്, ഏതാ ഈ ഇത്? ഇത് എന്ന് പറഞ്ഞാല് ചിലര് പറഞ്ഞ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുദൈബിയാണ്, ഹുദൈബിയ സന്ധി, ഹുദൈബിയാണ്. ചിലര് പറഞ്ഞ് പിന്നെ ഖൈബറാണ്, ഖൈബറാണ്. ഫഅജ്ജലലക്കും ഹാദിഹി, ഇത് നിങ്ങൾക്ക് വേഗത്തിൽ നൽകി. ഖൈബർ എന്നുള്ളതാണ് കൂടുതൽ ശരി. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിൽ വെച്ച് സന്ധി ചെയ്ത്, സന്ധിയിൽ ഏർപ്പെട്ടത് പിന്നെ ഹിജറയുടെ 6-ൽ ദുൽഖാദ മാസത്തിലാണ്, ദുൽഖാദ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ കഴിഞ്ഞ് മടങ്ങി ദുൽഹജ്ജിൽ മദീനത്തെത്തി, ദുൽഹജ്ജിൽ മദീനത്തെത്തി. പിന്നെ ദുൽഹജ്ജ് മുഹറം, മുഹറത്തിന്റെ കുറച്ചായപ്പോഴത്തേനും അവിടെ പോയി ഖൈബറിലേക്ക് പോയി, ഖൈബറിലേക്ക് പോയി. ഖൈബർ ഫത്ഹായി മുഹറത്തോടുകൂടി. അപ്പോ അത് പെട്ടെന്ന് കിട്ടിയതാണ് വേഗത്തിൽ. അള്ളാഹു ധാരാളം ഗനീമത്തുകളെ മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഫഅജ്ജലലക്കും ഹദിഹി, ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല വേഗത്തിലാക്കി, വേഗത്തിലാക്കി. കാരണം എന്താ? അത് ഈ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക ആദരവാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതാല വേഗത്തിൽ നൽകി. ഇവിടെ ഈ പിന്നെ ഫാലിമ മാഫി ഖുലൂബിഹിം ഫൻസല സകീനത അലൈഹിം വഅസാബഹും ഫതഹൻ ഖരീബ വമഗാനിമ കസീറ, അതൊക്കെ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തവർക്കുള്ളതാണ്, അവർക്കുള്ളതാണ്. എന്നാൽ വഅദകുമുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് എല്ലാ സഹാബികളോടും ഒന്നിച്ചുള്ള ഖിതാബാണ്. വഅദകും, അള്ളാഹ് നിങ്ങൾക്ക്, അള്ളാഹ് വാഗ്ദാനം ചെയ്തു അവർക്ക് എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക്. മഗാനിമ കസീറത്തൻ തഅഖുദൂനഹ, ഫഅജ്ജല ലക്കും ഹാദിഹി, ഇത് വേഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നൽകി. മാത്രമല്ല വഖഫ ഐദിന്ന ഐദിയന്നാസി അൻകും, വഖഫ അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞു, തടഞ്ഞു വെച്ചു. വാമത്തിന് വഖഫ ഐദിയന്നാസ്, ജനങ്ങളുടെ കൈകളെ അള്ളാഹു തടയുകയും ചെയ്തു. ഇവിടെ ഐദിയന്നാസ് എന്ന് പറഞ്ഞ അന്നാസ് ഒരു പ്രത്യേക ജനങ്ങളാണ്. വഖഫ ഐദി അന്നാസി അൻകും, നിങ്ങളെ തൊട്ട് ജനങ്ങളുടെ കൈകൾ അള്ളാഹു തടയുകയും ചെയ്തു. ഇവിടെ ജനങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് മുശ്രിക്കും മക്കയാണ്, മക്കയിലെ മുശ്രിക്കുകളാണ്. എന്താ എന്താ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? വഖഫ ഐദി അന്നാസ് അൻകും, ജനങ്ങളുടെ കൈ നിങ്ങളെ തൊട്ട് തടഞ്ഞു വെച്ചു എന്നുണ്ട് ഉദ്ദേശം എന്താ? ഇവിടെ അന്നാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങളല്ല, പ്രത്യേകം ജനങ്ങളാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയിലെ മുശ്രിക്കുകളാണ്. മക്കയിലെ മുശ്രിക്കുകളുടെ കൈകളെ നിങ്ങളെ തൊട്ട് അള്ളാഹു തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് രീതിയിൽ? എവിടെ? മക്ക ഫത്ഹ് എന്ന് പറയാൻ പറ്റൂല. ഹുദൈബിയ സന്ധിയിൽ, അതാണ് ശരി. ഹുദൈബിയ സന്ധിയിൽ 1400 പേര് ഹുദൈബിയയിലെത്തിയാണ്. ഉംറയാണ് അവരുടെ ഉദ്ദേശം. യുദ്ധവേഷത്തിലല്ല, ഉംറയുടെ വേഷത്തിലാണ്. യുദ്ധത്തിന്റെ വേഷത്തിലായിരുന്നുവെങ്കിൽ പരിചയം മറ്റൊക്കെ ധരിക്കും, യുദ്ധ ശിരോകവചം ധരിക്കും, മനസ്സിലല്ലേ? ഇത് ശിരോകവചം ഹറാമാണ്. കാരണം എന്താ? ഇഹ്റാമിലാണ്. അപ്പൊ തല മറക്കാൻ പാടില്ല. പിന്നെ പരിചയം ഇതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഇഹ്റാമിൽ രണ്ട് വസ്ത്രമേ പാടുള്ളൂ. എന്താ? ഒന്ന് ഒരു തുണിയും പിന്നൊരു പൊതയും, അല്ലെ? അപ്പൊ യുദ്ധവേഷത്തിലും അല്ല. അങ്ങനെയാണ് മക്കത്തേക്ക് പോണത്. മക്കത്തേക്ക് പോയിട്ട് മക്കയോടടുത്ത് ഏകദേശം 22 കിലോമീറ്റർ ഇപ്പുറത്ത് നിൽക്കുക, മക്കയുടെ അടുത്ത്. അത് ഇന്ന് പോന്നിട്ട് മക്കയുടെ അടുത്ത് നിൽക്കാണ്. മക്കാരുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വളഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഈ 1400 പേരെയും കൂട്ടരെയാണ് വധിക്കാൻ അബൂ സുഫിയാനും കൂട്ടരൊക്കെ എന്ത് ചെയ്ത്? സഖ്യസേനയായിട്ട് ഹിജ്റയുടെ 4-ലൊക്കെ മദീനത്തേക്ക് വന്നത്, അല്ലെ? ഉഹ്റദിലേക്ക് വന്നില്ലേ? എന്തിനാ? മുസ്ലിമീങ്ങളെ കൈകാര്യം ചെയ്യാനാണ് ഉഹ്റദ് ഉണ്ടായത്, അതേപോലെ തന്നെ ഖന്ദഖ് ഉണ്ടായത്. അപ്പോ മക്കാര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ശരിക്കും വളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ലാതെ അവർക്ക് അവരുടെ ഇതിൽ കൈകാര്യം ചെയ്യാം, കൈകാര്യം ചെയ്യാം. പക്ഷേ മക്കാർക്ക് അങ്ങനെ തോന്നിയില്ല. ഖാലിദിന്റെ ഒക്കെ നേതൃത്വത്തിൽ ചില സൈന്യം വന്നിട്ടുണ്ടെങ്കിലും ആ സൈന്യത്തിന് നബിസ്ലാസ്ലമ തങ്ങളുടെ നേരെ അതിക്രമിക്കാൻ കഴിഞ്ഞില്ല. ചരിത്രത്തിൽ കാണാം, നബിസ്ലാസ്ലമ തങ്ങൾ ഈ ഹുദൈബിയയിലേക്ക് പോകുമ്പോഴാണല്ലോ സലാത്തുൽ ഖൗഫ് നിസ്കരിക്കണേ, സലാത്തുൽ ഖൗഫ് നിസ്കരിക്കുകയാണ്. പിന്നെ പേടിന്റെ സമയത്തുള്ള നിസ്കാരം. അപ്പോ ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള പട വന്നിട്ട് നിൽക്കുകയാണ്, നിസ്രാസല മതങ്ങളൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണത്തിന് വന്ന് നിൽക്കുകയാണ്. അപ്പോ അവർക്ക് വിവരം കൊടുക്കാണ്, നമ്മള് അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിസ്കാര സമയം വരട്ടെ, ഇവർക്കൊരു നിസ്കാരമുണ്ട്, ആ നിസ്കാരത്തിൽ അവർ ദുനിയാവ് മറക്കും, അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് പോയിട്ട് അറ്റാക്ക് ചെയ്താൽ മതി എന്ന് പറയാണ്. കാരണം എന്താ വെച്ചാൽ ദുഹുർ നിസ്കരിക്കണ കണ്ടിട്ടുണ്ട്, ദുഹുറിന്റെ ടൈമിൽ നിസ്കരിക്കണം. അങ്ങനെ ഒരൈഡിയ പറഞ്ഞെടുത്ത്, ഇനി അടുത്തൊരു നിസ്കാരം ഇപ്പൊ എൽക്ക് വരും, ആ സമയത്ത് നമുക്ക് കയറി അറ്റാക്ക് ചെയ്യാം എന്നുള്ളതാണ് അവരുടെ തീരുമാനം. അങ്ങനെ ആ നിസ്കാര സമയം അസറാണ്. അസറിന് വരുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വഹയിറക്കി, ഇവരുടെ പരിപാടി നിങ്ങളെ നിസ്കാര സമയത്ത് അറ്റാക്ക് ചെയ്യലാണ്, അതുകൊണ്ട് കരുതാൻ പറഞ്ഞു. അങ്ങനെയാണ് സലാത്തുൽ ഖൗഫ് നിസ്കരിക്കുന്നത്. സലാത്തുൽ ഖൗഫിൽ നബിസ്ലാ സ്വലമ തങ്ങൾ ഈ 1400 പേരെ രണ്ടാക്കിയിട്ട് ഒരു എല്ലാവരും റസൂലുള്ളാഹിനോട് ഒന്നിച്ച് നിസ്കരിക്കുക. പക്ഷെ ഒരു വിഭാഗം സുജൂദ് ചെയ്യുന്ന സമയത്ത് മറ്റേ വിഭാഗം സുജൂദ് ചെയ്യാൻ നിൽക്കുക, നോക്കിക്ക ശത്രുവിന്റെ നേരെ നിൽക്ക, മനസ്സിലായോ? എന്നിട്ട് ഈ വിഭാഗം പിന്നെ രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ശത്രുവിനെ നിനക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മറ്റേ വിഭാഗം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക. അപ്പോ പിന്നെ നിസ്കരിക്കാത്തവർ എന്ത് ചെയ്യുക? സുജൂദ് ചെയ്യാത്തവർ, നിസ്കരിക്കാത്തവർ ശത്രുവിനെ നിൽക്കുക. ഇങ്ങനെ സലാത്തുൽ ഖൗഫ് ഉണ്ടായി, മനസ്സിലായി? അപ്പോഴാണ് മറ്റൊരു എളുപ്യരായത്, ആര്, ശത്രുക്കൾ അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കാമെന്ന് വിചാരിച്ചവര് എളുപ്യരായത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താച്ചാല്, പിന്നെ അവര് ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തിന്, മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അള്ളാഹു സുബ്ഹാന തആല എന്ത് ചെയ്ത്, അവരെ തടഞ്ഞതാണ് ഇവിടെ. വഖഫ ഐദിയൻ നാസി അൻകും, നിങ്ങളെ തൊട്ട് ജനങ്ങളുടെ കൈകൾ അള്ളാഹു തടഞ്ഞു വെച്ചു. കാരണം മുശരിക്കീങ്ങളുടെ കൈകൾ അള്ളാഹു തടഞ്ഞു വെച്ചു, അത് വലിയൊരു അനുഗ്രഹമാണ്. അതില്ല എങ്കിൽ ഹുദൈബിയോടുകൂടി കഴിഞ്ഞു, ഖലാസ്. പിന്നെ മക്കയോടടുത്ത് അവരടുത്ത് എല്ലാ ആയുധങ്ങളും കാര്യങ്ങളും ഉണ്ട്, അവരൊന്നായിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ വളഞ്ഞു തീർന്നില്ലേ, തീർന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാന തആല അവരെ തടയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് വഖഫ ഐദിയൻ നാസിയാൻകും, നിങ്ങളെ തൊട്ട് മുശരിക്കീങ്ങളുടെ കൈകളെ അവൻ തടയുകയും ചെയ്തു. വലിതകൂന ആയത്തൽ ലിന്നാസ് ആയത്തൽ മുഅ്മിനീൻ വയഹ്ദിയകും സിറാത്തൻ മുസ്തഖീമ. വലിതകൂൻ, എന്താ വലിതകൂൻ? അത് ആകുന്നതിന് വേണ്ടിയുമാണ്. വഖഫിന്റെ ലിതകൂൻ ആകുന്നതിന് വേണ്ടി അത്, ആയത്തല്ലിൽ മുഅ്മിനീൻ വിശ്വാസികൾക്കൊരു ദൃഷ്ടാന്തം, അത് വിശ്വാസികൾക്ക് ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടിയുമാണ് എന്ന് അള്ളാഹു പറയുന്നു. വയഹ്ദിയക്കും സിറാത്തൻ മുസ്തഖീമ. വയഹ്ദിയക്കും, യഹ്ദിയക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വഴി കാണിക്കുവാൻ, യഹ്ദിയക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നു. വയഹ്ദിയക്കും, അള്ളാഹു നിങ്ങൾക്ക് വഴി കാണിക്കുന്നതിന് വേണ്ടിയും. ഏത് വഴി? സിറാത്തൻ മുസ്തഖീമ, നേർവഴി. നേർവഴി ഇവിടെ വലിതകൂന ആയത്തലിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് ആയത്താകുന്നതിന് വേണ്ടിയതാണ്. അത് നമ്മ ഏത്? മുശ്രിക്കീങ്ങളെ മുഅ്മിനീങ്ങളെ തൊട്ടല്ലാഹു സുബ്ഹാനഹു വതആല തടഞ്ഞത്. അതെല്ലാം മുഅ്മിനീങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ ദൃഷ്ടാന്താകണം. അതൊരു മഹാത്ഭുതല്ലേ? അതൊരു മഹാത്ഭുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു മുഅ്ജിസത്താണ് എങ്കിൽ ഇത് മഹാമുഅ്ജിസത്താണ് അല്ലേ? മുഅ്ജിസത്തുകളുടെ കൂട്ടത്തിൽ ഒരു മഹാമുഅ്ജിസത്താണ്. കാരണം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനാണ് അവർ ഉറക്കളച്ച് കാത്തിരിക്കുന്നത്. അവര് ദീർഘയാത്ര ചെയ്ത് മദീനയിലേക്ക് വരുന്നത്, വലിയ സൈന്യത്തെ സ്വരൂപിക്കുന്നത്, ആയുധം ശേഖരിക്കുന്നത്, ജൂതന്മാരേറ്റ് കൂട്ടുകൂട്ടുന്നത്, സമ്പത്ത് ചെലവഴിക്കണം, ഒക്കെ എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും ആക്രമിക്കാനും ഉന്മൂലം നാശം വരുത്താനാണ്. അതിനാണ് ഉഹദ് ഉണ്ടായത്, ഖന്ദഖ് ഉണ്ടായത് അല്ലേ? പല യുദ്ധങ്ങൾ നടന്നത്. പിന്നെ മാത്രമല്ല, മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ മാത്രമല്ല, മക്കയുടെയും ഇപ്പൊ ഹുദൈബിയ നടുവിലാണ്, ഹുദൈബിയന്റെ ഇപ്പുറത്ത് അസ്വാന്റെ ഭാഗത്തേക്ക്, ഖദീദ് ഭാഗത്തേക്കൊക്കെ ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളിൽ പലരും മുശ്രിക്കീങ്ങളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബദ്ധവൈരികളായ കൊടിയ ശത്രുക്കളായ ആളുകളുണ്ട്. മക്കം പിന്നെ മക്കം ഫത്ഹിന് ശേഷമാണ് ആ ഗോത്രങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് കൂട്ടം കൂട്ടായിട്ട്. അഫ്വാജ കൂട്ടായിട്ട് വരുന്നത്. അത് ഈ ഹുദൈബിയ നടക്കുന്ന സമയത്ത് അവർ പലരും മുസ്ലിമീങ്ങളല്ല, റസൂലുള്ളാഹിന്റെ ബദ്ധ വൈരികളും കൊടിയ ശത്രുക്കളാണ്. നോക്കി നിങ്ങൾ, അപ്പൊ മക്കയിലെ ബഹുദൈവ വിശ്വാസികളുണ്ട്, മക്കയുടെ ഓരങ്ങളിലുള്ള ബഹുദൈവ വിശ്വാസികളുടെ കൂട്ടങ്ങളുണ്ട്, അവർക്കിടയിലാണ് ആര് വന്ന് നിൽക്കുന്നത്? നബിസ്വല്ലാഹി അലൈഹി വസല്ലം ഹുദൈബിയയിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ ആ നബിസ്വല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മുശ്രിക്കീങ്ങളുടെ കൈകളെ പിടിച്ചു വെക്കാണ്, യുദ്ധം ഒഴിവാക്കാണ്. നബിയെ ആക്രമിക്കുന്നതിനെ തൊട്ട് അവരുടെ കൈകളെ പിടിച്ചു വെക്കാണ്. അതെന്തിനാ? അത് വലിയ തക്കൂന ആയത്തല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം ആകുന്നതിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പക്ഷം നിന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹിന്റെ പക്ഷം നിൽക്കുന്നവരുടെ പക്ഷത്ത് നിൽക്കും, അള്ളാഹിന്റെ സഹായം. ആര് അള്ളാഹുവിനെ അവഗണിച്ചോ വിഗണിച്ചോ അവർക്കാണ് എന്ത് ചെയ്യുക, അള്ളാഹു ശത്രുവിന്റെ മേൽക്കോയ്മ ഉണ്ടാക്കുക, ശത്രുവിന്റെ മേൽക്കോയ്മ നിശ്ചയിക്കുക. അത് ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മൾ കാണുന്നൊരു വിഷയമാണ്. ഇവിടെ വലിയ തക്കൂന ആയത്തല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അതൊരു ദൃഷ്ടാന്തമാവുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞത് ഇതാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് ദൃഷ്ടാന്തമാവുന്നതിന് വേണ്ടിയാണ് ഏത്, ഈ മഗാനീമ കസീർ ഉണ്ടല്ലോ, അത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. വലിയ തക്കൂൻ, ഈ മഗാനീമ കസീറ അതാവുന്നതിന് വേണ്ടി ആയത്തല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇജ്റയുടെ ആറിൽ ദുൽഖാദ മാസത്തിലാണ് ഹുദൈബിയയിൽ വെച്ചിട്ട് മുസ്ലിമീങ്ങളോട് എന്ത് ചെയ്തത്, ബൈഅത്ത് വാങ്ങിച്ചത്, ബൈഅത്ത് വാങ്ങിച്ചത്. അതോടനുസരിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉംറക്ക് പുറപ്പെടാൻ വേണ്ടിട്ട് എല്ലാവരോടും പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതനുസരിച്ച്, റസൂലുള്ളാഹ ക്ഷണിച്ചതനുസരിച്ച് ബൈഅത്ത് ചെയ്ത് ദീനിന് വേണ്ടിയിട്ട് തങ്ങൾ ജീവിക്കാം, ദീനിന് വേണ്ടിയിട്ട് മരിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്തവരുണ്ടല്ലോ, ആ പ്രതിജ്ഞ ചെയ്തവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവ് തന്നെ കരിഞ്ഞ്, ദുനിയാവ് തന്നെയാണ് എന്താ, അതിനുശേഷം രണ്ട് മാസങ്ങൾക്ക് ഇപ്പുറം നടന്ന ഹൈബറിൽ ആ മുഅ്മിനീങ്ങൾക്കാണ് അള്ളാഹു അവസരം നൽകിയത്. അവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ സ്വത്തുക്കൾ, അള്ളാഹു യുദ്ധാർജിത സ്വത്ത് നൽകിയത്. അത് അള്ളാഹുടെ പരിഗണനയാണ്, ദുനിയാവിലുള്ള പരിഗണന, ആഖിറത്തിലുള്ള പരിഗണന വളരെ വലുതാ, മനസ്സിലായോ? അത് വലി തക്കൂന ആയത്തല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാവുന്നതിന് വേണ്ടി. അള്ളാഹു പറഞ്ഞതിന് ചെവി കൊടുത്താൽ, അള്ളാഹു പറഞ്ഞത് മനസ്സാ വാചാ കർമ്മണ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇഹത്തിൽ പരിഗണിക്കും. പഠിച്ചവന്റെ പരലോകത്തെ പരിഗണന അത് വേറെ. അപ്പോ അത് വലി തക്കൂന ഈ മഗാനിമൊക്കെ സീറാതാകുന്നതിന് വേണ്ടി ആയത്തല്ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കൊരു ദൃഷ്ടാന്തം. അത് വലിയ ദൃഷ്ടാന്തമായിരുന്നു മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് വലിയ ദൃഷ്ടാന്തമായിരുന്നു. ഖൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. ഖൈബർ എന്ന് പറഞ്ഞെങ്കിൽ അവിടെ സ്ഥാപനങ്ങളാണ്, അവിടെ കോട്ടകളാണ്, അവിടെ കൃഷിയാണ്, മനസ്സിലെ? അവിടെ ധാരാളം വരുമാനമാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ സഫിയത്ത്, ഈ സഫിയ ബിന്ദു ഹുയൈന്റെ, സഫിയ ബിന്ദു ഹുയൈ ഖൈബറിലെ യുദ്ധാർജിത സ്വത്തിലൊരു സ്വത്താണ്, മനസ്സിലല്ലേ? ഈ സഫിയ ബിന്ദു ഹുയൈന്റെ ഭർത്താവ് എന്താ പേര്, കിനാന, കിനാന ഇബ്നു അബിൽ ഹഖീഖ്. കിനാന അയാൾക്ക്, ഈ കിനാനക്ക് പിന്നെ സ്വർണത്തിന്റെ വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു എന്നാണ്. അതൊരിടത്ത് കുഴിച്ചിട്ടതാണ് മൂപ്പര്, ഒരിടത്ത് കുഴിച്ചിട്ടതാണ്. അങ്ങനെ കിനാനയെ പിടികൂടി, അങ്ങനെ കിനാനയെ ചോദ്യം ചെയ്യാണ്. അയാൾ ഇസ്ലാം സ്വീകരിക്കാൻ കൂട്ടാക്കണില്ല, മാത്രല്ല പിന്നെ അയാളെ ചോദ്യം ചെയ്ത്, അപ്പൊ അയാൾ കളവാണ് പറയുന്നത്, അള്ളാഹുവിൽ ആണയിട്ടിട്ട് കളവ് പറയാണ്. അങ്ങനെ പിന്നെ ഇയാളുടെ സ്വത്തിനെ കുറിച്ച് ചോദിക്കാണ്, നിങ്ങളുടെ അടുത്ത് കുറെ സ്വത്തുണ്ട്, നിങ്ങളൊരു വലിയ പിന്നെ ഇയാൾക്കൊരു കോട്ട തന്നെ ഉണ്ട്, ഒരു കോട്ട തന്നെ ഉണ്ട്, പിന്നെ ഇയാള് പിന്നെ സ്വർണ ശേഖരമുള്ളതിൽ പ്രസിദ്ധനാണ്. അപ്പൊ ചോദിക്കാണ്, ചോദിക്കുമ്പോ വ്യാജെ കളവേ പറയുള്ളൂ. അങ്ങനെ പിന്നെ ഒരു വ്യക്തി പറയുന്നുണ്ട് റസൂലിനോട്, റസൂല് പിന്നെ ഖൈബറിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി, ഈ കിനാന ഇന്ന സ്ഥലത്തൂടി എപ്പോഴും ഇങ്ങനെ പോയി വരണേ ഞാൻ കണ്ടിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ പറഞ്ഞ സ്ഥലം കുഴിക്കാൻ പറയാണ്. കുഴിക്കുമ്പോ അവിടുന്ന് സ്വർണത്തിന്റെ ശേഖരം പുറത്തു വരികയാണ്, പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, പിന്നെ ഈ ഖൈബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ സമ്പത്തുള്ള ഒരു സ്ഥലമായിരുന്നു, പക്ഷെ ജൂതന്മാർ പിന്നെ ചീന തലച്ചോറിന്റെ ആളുകളാണ് എല്ലാ കാലഘട്ടത്തിലും. ഇവിടെ ഹൈബറിലുള്ള ജൂതന്മാർ, അത് മുസ്ലിം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയിട്ട് അവരെ കൊള്ളയടിച്ചത് എന്ന് ചിലർ ആലോചിക്കും. റസൂലുള്ള കൊള്ളയടിച്ചിട്ടില്ല, അത് വേറെ വിഷയം, അത് അവരുടെ പോരായ്മ. ഈ ഹൈബറിലുള്ള ജൂതന്മാർ മദീനത്തുള്ള ജൂതന്മാരാണ്. ഇവര് ബനൂ നദീർ ഗോത്രമാണ് ഇവരൊക്കെ. ബനൂ നദീർ ജൂതഗോത്രം. ഇവർ മദീനത്തിന്റെ അതിനവരാണ്. മദീനന്നാണ് ഇവരെ ഹൈബറിലേക്ക് നാട് കടത്തിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരെ നാട് കടത്താൻ കാരണം എന്താ? ഇവർ റസൂലുള്ളാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതവണയാണ് മദീനത്ത് ചതിച്ചു കൊല്ലാൻ ഒരുമ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ വിളിച്ചു വരുത്താണ് അവരുടെ കോട്ടയിലേക്ക്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ക്ഷണം അനുസരിച്ച് അവരുടെ കോട്ടന്റെ മതിലിന്റെ ചോട്ടിൽ പോയിക്കുക, ഓരോട് പുറത്തു തരാൻ പറഞ്ഞിട്ട്. അപ്പൊ കോട്ടന്റെ ഉള്ളിൽ നിന്നും അവർ തീരുമാനിക്കുകയാണ്, നമ്മൾ വലിയൊരു പാറ കോട്ടന്റെ മുകളിലേക്ക് ഉരുട്ടിയിട്ടാണ് താഴ്ത്തി കിട്ടുന്നെങ്കിൽ മുഹമ്മദ് അതോടുകൂടി തീർന്ന്, പിന്നെ ഇനി മുഹമ്മദിനോട് സുൽഹം വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവര് ക്ഷണിച്ചിട്ട് വെയിറ്റ് ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താലിന്റെ മുകൾക്ക് ഒരു കല്ല് ഉരുട്ടിയിട്ടാണ്. അതൊരു ശ്രമമല്ല, പല ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എത്രമാത്രം ഈ ഹൈബറിലേക്ക് വരെ നാട് കടത്തി, ഹൈബറിലേക്ക് നാട് കടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ നശിപ്പിച്ചില്ല, പിന്നെ അവർ നാട് കടത്തി, അവരോട് പോകാൻ പറഞ്ഞു, അവർക്ക് അവസരം കൊടുത്ത് ജീവിക്കാൻ. അങ്ങനെ ഹൈബറിലെത്തിയിട്ട് പിന്നെ അവരെ പരിപാടി എന്താ? കടങ്ങ് യുദ്ധത്തിലുള്ള സഖ്യസേനയെ സ്വരൂപിച്ചത് ഹൈബറിലെ പണം കൊണ്ടാണ്, ജൂതന്മാരുടെ തലകൊണ്ടാണ്. കണ്ടോ? അപ്പൊ അവരൊരിക്കലും എന്തല്ല, അവരൊരിക്കലും ഒരു സുസ്ഥിരതയോ സമാധാനമോ ഉദ്ദേശിക്കുന്നവരല്ല. ഈ ഇവിടെ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൈബറിലെത്തിയിട്ട് അവരായിട്ട് യുദ്ധം ചെയ്തു, ഉപരോധം. അങ്ങനെ ആ ഉപരോധത്തിനൊടുവിൽ എന്ത് ചെയ്ത്, അവരുടെ കോട്ടകൾ കീഴടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതരെ അവിടെ കൊന്നില്ല, എല്ലാവരെയും ജൂതന്മാരെ കൊന്നിട്ടില്ല. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള അറ്റാക്കിൽ ജൂതന്മാർ മരിച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങളും മരിച്ചിട്ടുണ്ട്. ജൂതരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, അവരുടെ കൃഷിഭൂമിയൊക്കെ മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെട്ട് കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് സുൽഹാകയാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ കൃഷിഭൂമി നിങ്ങൾ തന്നെ കൃഷി ഇറക്കിക്കോളി, പക്ഷെ പകുതി കൃഷി അത് മദീനയിലേക്ക് നൽകിയാൽ മതി, പകുതി കൃഷി എന്ന വ്യവസ്ഥയിൽ അവരോട് സുൽഹാകയാണ് ചെയ്യുന്നത്. സുൽഹായി അപ്പോഴാണ് ഒരു പെണ്ണ് വരുന്നത് ചുറിച്ചുകൊണ്ട്, ജൂത പെണ്ണ്. അവള് വന്നിട്ട് പറയാണ്, മുഹമ്മദ് ഭയങ്കര പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചൊക്കെ ചോദിച്ചതിന് ശേഷം അവള് പറയാണ്, എനിക്കൊരു മുഹമ്മദിന് ഒരു പ്രസന്റേഷൻ നൽകണം, സമ്മാനം. അപ്പൊ എന്താ പ്രസന്റേഷൻ? അപ്പൊ ഒരു മുപ്പത്തിയേര് പറയാണ്, ആടിനെ അറുത്തിട്ട് അതിന്റെ മാംസം കൊടുക്കാനാണ് പരിപാടി ഉദ്ദേശം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമുസ്ലിം സമ്മാനം കൊടുത്താലും സ്വീകരിക്കും. അത് പറഞ്ഞ അവരോട് റസൂലുള്ളാഹി അമുസ്ലിമിന്റെ ഹദിയയും പ്രസന്റേഷനും സ്വീകരിക്കും. അപ്പൊ ഒരു ആടിനറക്കുകയാണെങ്കിൽ ആടിനർത്ത ഏത് ഭാഗമാണ് ഇഷ്ടം? അവളെ ചോദ്യമാണ്. അപ്പൊ പറഞ്ഞിങ്ങനെ കാൽത്തൊട ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ഇഷ്ടം. ആ പെണ്ണ് ആടിനെ പാകം ചെയ്ത് അതിൽ വിഷം വെച്ച്, ഉഗ്ര വിഷം, കാൽത്തൊടയിൽ പ്രത്യേകിച്ച് വിഷം വെച്ച് എന്ത് ചെയ്ത് മാംസം കൊണ്ടു കൊടുക്കണം. ബിഷ്ർ ഇബ്നുൽ ബറാഅറുദി അള്ളാഹു ആ മാംസം കഴിച്ച് മരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ച്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാംസം ചവച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുറിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനിയായി, തലവേദനയായി. മരിക്കുന്നത് വരെ റസൂലുള്ളാഹി പിന്നീട് 3 വർഷം ജീവിച്ച ആ വർഷങ്ങൾ മുഴുവൻ റസൂലുള്ളാഹിന്റെ അവസ്ഥ ഇതാണ്. ഇതിനാൽ പനിയും തലവേദനയും ബോധക്ഷയം. മനസ്സിലായി? ഇതാണ് ജൂതന്മാർ. അപ്പൊ ഈ പെണ്ണിനെ പിടിച്ചിട്ട് ചോദിക്കാണ്, നീ എന്തിനാ അത് ചെയ്തതെന്ന്. അപ്പൊ ജൂതന്മാരുടെ നേതാക്കന്മാര് ഈ പെണ്ണിനെ ചട്ടം കെട്ടിയതാണ്, ജൂത നേതാക്കന്മാർ അവിടുത്തെ ഹൈബറിലെ. അവര് ഈ പെണ്ണിനെ തയ്യാറാക്കിയത്. ഇതാണ് ബനൂ നദീർ. നമ്മളിങ്ങനെ ഇത് അവരുടെ യുദ്ധാർത്ഥത്തെടുത്തു അത് വീതിച്ചു എന്നൊക്കെ പറയുമ്പോ മനസ്സിലാക്കേണ്ടത് ഇത് ആരുടേതാണ്, എന്തിനെന്നുള്ളതാണ്. എന്തിനെന്നുള്ളതാണ്. ഇതേസമയം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ടും ഈ ജൂതന്മാരവിടെ ജീവിക്കാൻ വിട്ട്, അവരോട് സുൽഹായി. എന്ത് ഏത് വിഷയത്തിൽ? കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്ന് പകുതി അടക്കാമെന്നുള്ള വിഷയത്തിൽ അവർക്ക് കൃഷി ചെയ്യാനുള്ള അവസരം ആ ജൂതന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുകയാണ്. ജൂതന്മാർ അങ്ങനെ ഹൈബറിൽ പിന്നെയും പാർത്ത്, ഹൈബറിൽ പാർത്ത്. പിന്നീട് ഉമർ റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിലാണ് ഈ ജൂതന്മാർ പാർക്കെ മാത്രമല്ല ചെയ്യുക, ഒരു പണിയെടുക്കും. അവർ ഇരുളിന്റെ മറവിൽ പണിയെടുക്കും, അവരുടെ കോട്ടക്കുള്ളിലാണെങ്കിലും അവർ പണിയെടുക്കും. എന്ത് പണി? ഈ ഇസ്ലാമിനെതിരിൽ മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള പണി. അങ്ങനെ അത് മുസ്ലിമീങ്ങൾക്കെതിരിൽ മാത്രമല്ല, ജൂതന്മാരുടെ ശത്രുക്കൾ ആരൊക്കെയുണ്ടോ അവർക്കെതിരുള്ള പണി അവർ സജീവായിരിക്കും. അങ്ങനെ ആ പണി മുറുകിയപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലാണ് എന്ത് ചെയ്തത്, അവരെ ജസീറയിൽ നിന്ന്, അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. ഏതായാലും പിന്നെ അത് ഈ നമ്മൾ ഈ പിന്നെ ഈ ഹൈബറുമായി ബന്ധപ്പെട്ടുള്ള ഈ ആയത്തുകൾ മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും വലിത്തക്കൂന ആയത്തല്ലിൽ മുഅ്മിനീൻ വയഹ്ദിയക്കും സിറാത്തൽ മുസ്തഖീമ. അത് മുഅ്മിനീങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തമാകുന്നതിന് വേണ്ടി, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുശ്രിക്കീങ്ങളെ ഒരു യുദ്ധം ഇല്ലാത്ത വിധം അള്ളാഹു അവരുടെ കൈകളെ മുഅ്മിനീങ്ങളെ തൊട്ട് തടഞ്ഞത്, അല്ലെങ്കിൽ ഖൈബറിലെ യുദ്ധാർജിത സ്വത്ത് അത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത്, മുഅ്മിനീങ്ങൾക്ക് തന്നെ ഒരു ദൃഷ്ടാന്തം. എല്ലാ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾ അത് വായിക്കണം. അള്ളാഹിന്റെ പരിഗണന ഉണ്ടാകൽ എപ്പോഴാണ്? അള്ളാഹിന്റെ ഒപ്പം നിൽക്കുമ്പോഴാണ്. യെസ്. സഫിയ ഇതും ഖൈബറിലെ യുദ്ധാർത്ഥത്തെ നമ്മൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖൈബറിൽ ആ യുദ്ധത്തിൽ പിന്നെ ബന്ദികളെ കിട്ടി. ആ ബന്ദികളിൽ മുസ്ലിമീങ്ങളുടെ കീഴിൽ വന്ന മഹദിയാണ് ആര്? സഫിയ. ഈ കിനാന ഇബിൻ അബിൽ ഹഖീഖ് വധിക്കപ്പെട്ട്, കിനാന ഇബിൻ അബിൽ ഹഖീഖ് വധിക്കപ്പെടാൻ കാരണം കിനാന പിന്നെ നടത്തിയ ഒരു വധത്തിന് പ്രതിക്രിയയായിട്ട് വധിക്കപ്പെട്ടതാണ്. മനസ്സിലായി? ഇയാൾ വധിക്കപ്പെട്ടു, സഫിയ വിധവയായി പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ടപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അവർ കൊണ്ടുവരപ്പെട്ടു. കാരണം ഇവര് ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലുള്ള മഹദിയാണ്, വളരെ നല്ല നിപുണയായൊരു മഹദിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് പിന്നെ സ്വാതന്ത്ര്യം നൽകി, അവരെ പോകാൻ സമ്മതിച്ചു റസൂലുള്ള. പിന്നെ റസൂലുള്ള അവരോട് പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് പിന്നെ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ എന്റെ കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ അതാകാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ തെരഞ്ഞെടുക്കുക ചെയ്തു, റസൂലുള്ളാഹിനെ അവർ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് റസൂലുള്ള അവരെ കല്യാണം കഴിക്കുന്നത് ഖൈബറിൽ വെച്ച്. തയ്യബ്. വയഹ്ദിയക്കും സിറാത്തൽ മുസ്തഖീമ. വയഹ്ദിയക്കും നിങ്ങൾക്ക് വഴി കാണിക്കുവാനും, അള്ളാഹു നിങ്ങൾക്ക് വഴി കാണിക്കുവാനും. ഏത് വഴി? സിറാത്തൽ മുസ്തഖീമ, നേരായ വഴി. എന്നിട്ട് അള്ളാഹു പറയാണ് വഉഖ്രാ ലം തഖ്ദിറു അലൈഹ ഖദ് അഹാത അല്ലാഹു ബിഹാ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. വഉഖ്രാ, ഉഖ്രാ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ വമഗാനിമ ഉഖ്രാ ഉണ്ടോ, മറ്റ് ചില യുദ്ധാർജിത സ്വത്തുക്കളും. വഅദകുമുള്ളാഹ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മഗാനിമ കസീറല്ലേ, വഉഖ്രാ വഅദകുമുള്ളാഹു മഗാനിമ ഉഖ്രാ എന്ന് അർത്ഥം മറ്റ് ചില ഗനീമത്തുകൾ കൂടി അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ലം തഖ്ദിറു അലൈഹ ഖദ് അഹാത അല്ലാഹു ബിഹാ. ലം തഖ്ദിറു അലൈഹ, അത് നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ലം തഖ്ദിറു അലൈഹ, അത് നേടുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നേടാൻ സാധിക്കാത്ത, കഴിയാത്ത മറ്റ് ചില ഗനീമത്തുകൾ കൂടി വഅദകുമുള്ള, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ വഅദത്തിന്റെ എന്റെ ബന്ധം കേട്ടാണ്, വഅദകുമുല്ലാഹു മഗാനിമ ഉഖ്ര ലം തഖ്ദിറു അലൈഹ ഖദ് അഹാത അല്ലാഹു ബിഹാ. എന്താ ഖദ് അഹാത അല്ലാഹു ബിഹാ? അല്ലാഹു അതിനെ അഹാത എന്നാണ് വലയം ചെയ്തു. ഖദ് അഹാത, തീർച്ചയായും വലയം ചെയ്തിരിക്കുന്നു. അല്ലാഹു ബിഹ, അതിനെ. അപ്പൊ അല്ലാഹു വലയം ചെയ്തതായ മറ്റ് ചില ഗനീമത്തുകൾ, അത് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല, അതും നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വക്കാൻ അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. വക്കാൻ അല്ലാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ ഖദീറ, എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ, സകല സംഗതികൾക്കും കഴിവുറ്റവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെയുള്ള അല്ലാഹു അതിനെയും വലയം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഗനീമത്തുകൾ അത് നിങ്ങളുടെ കൈപ്പിടിയിൽ വന്നിട്ടില്ല, അത് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശം? ഇവിടെ ഈ വഉഖ്ര, മറ്റ് ചില ഗനീമത്തുകൾ, അത് എവിടുത്തെ ഗനീമത്താണ്, എന്താണ് ആ ഗനീമത്ത് എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് അത് പിൽക്കാലത്ത് മുസ്ലിമീങ്ങൾക്ക് വരാനിരിക്കുന്നതായ ഗനീമത്തുകളാണ്. പിൽക്കാലത്ത് പറഞ്ഞാൽ ഇതിനു ശേഷം ഇനി മക്കം ഫത്തഹ് വരാനുണ്ട് അല്ലേ, അതിനുശേഷം പിന്നെ തബൂക്ക് വരാനുണ്ട്, ഹുനൈന് വരാനുണ്ട് അല്ലേ. അതേപോലെ തന്നെ പിൽക്കാലത്ത് റോമയും പേർഷ്യയൊക്കെ മുസ്ലിമീങ്ങളുടെ അധീനത്തിൽ വന്നില്ലേ, ആ അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലര് മക്കം ഫത്തഹിലെ പിന്നെ സ്വത്തുക്കളാണ് ഉദ്ദേശം എന്ന് പറഞ്ഞ്, ചിലര് അല്ല, അതിനുശേഷം ഹുനൈൻ, ഹവാസിൻ, സഖീഫ് ഇവരോടുള്ള യുദ്ധത്തിലുള്ള യുദ്ധാർത്ഥസ്വത്താണ്. ചിലര് പറഞ്ഞില്ല, ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ പേർഷ്യയും റോമയും ഇസ്ലാമിന് കീഴ്പ്പെടും, മുസ്ലിമീങ്ങൾ കീഴ്പ്പെടും, അതിൽ ലഭിക്കാനിരിക്കുന്ന ഗനീമത്തുകളാണ് എന്ന് പറഞ്ഞിട്ട്. ഒക്കെ ശരിയാ, ഒക്കെ ശരിയാ. അള്ളാഹു സുബ്ഹാന തആല മുസ്ലിമീങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉഖ്റ എന്ന് പറഞ്ഞാല് മഗാനിമ ഉഖ്റ, മറ്റു ചില സ്വത്തുക്കൾ. ലം തഖ്ദീറു അലൈഹ, നിങ്ങൾക്ക് അതിന് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ സൂറത്ത് ഇറങ്ങുമ്പോ എപ്പോഴാ സൂറത്ത് ഇറങ്ങുന്നത്? ഹുദൈബിയ സന്ധിയുടെ തൊട്ടല്ലേ, ഹുദൈബിയ സന്ധിക്ക് തൊട്ടാണ് സൂറത്ത് ഇറങ്ങുന്നത്. അന്ന് മുസ്ലിമീങ്ങളുടെ കൈപ്പിടിയിൽ ഇതൊന്നും വന്നിട്ടില്ല, മക്കൾ ഫത്തായിട്ടില്ല, അത് വരാനിരിക്കണാണ്. അതിനുശേഷം ഹുനൈൻ, പിന്നെ തബൂക്ക്, അതേപോലെ തന്നെ ഖൈബർ, അതേപോലെ പിന്നെ ഈ പറയപ്പെട്ട സ്ഥലങ്ങൾ, ഇതൊന്നും എന്ത് ചെയ്തില്ല, മുസ്ലിമീങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഖദ് അഹാത്ത് അല്ലാഹു ബി, അക്ക അല്ലാഹു സുബ്ഹാന തആല എന്ത് ചെയ്താണ്, അള്ളാഹുവിന്റെ വലയത്തിലാണ്, അള്ളാഹുവിന്റെ പിടുത്തത്തിലും വലയത്തിലുമാണ് അതുള്ളത് എന്ന് പറയാണ്. അതിപ്പോ മക്ക ഫത്തഹിനെ പറഞ്ഞാലും ശരിയാണ്, ഖൈബറിനെ പറഞ്ഞാലും ശരിയാണ്, അതേപോലെ തന്നെ ഖൈബർ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട്, പിന്നെ തബൂക്ക് പറഞ്ഞാൽ, അതേപോലെ പേർഷ്യ, റോമ ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്, ശരിയാണ്. ഖദ് അഹാത്ത് അല്ലാഹു ബിഹ, അള്ളാഹു സുബ്ഹാന തആല നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാണ്, അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മുസ്ലിമീങ്ങൾ കിട്ടിയിട്ടുണ്ട്. നോക്കി നിങ്ങൾ, മക്ക പിന്നീട് ഫത്തഹായി, തബൂക്കിൽ മുസ്ലിമീങ്ങൾ വിജയം വരിച്ച്, അതേപോലെ തന്നെ ഹുനൈനിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമാണ്. പിന്നീട് ഉണ്ടായ യുദ്ധ വിജയങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് ഏറ്റെടുത്തു, അദ്ദേഹം നാല് സൈനിക നേതൃത്വത്തിൽ മുസ്ലിം സൈന്യത്തെ നിയോഗിച്ചു. ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ പേർഷ്യയും ബൈസാന്റിയ, പൗരസ്ത്യ, റോമാ സാമ്രാജ്യങ്ങൾ, പിന്നീട് ഈജിപ്ത്, ഇതൊക്കെ ഇസ്ലാമിന്റെ കീഴിൽ വരെയുണ്ടായി. പിന്നെയാണ് പിന്നെ ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ടത്. അപ്പോ പിന്നെ വഉഖ്റാലം തഖ്ദീറു അലൈഹ ഖദ് അഹാതല്ലാഹു ബിയ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. അപ്പൊ അതത് മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തതായ പിന്നെ വിജയങ്ങളാണ്. ഈ ആയത്ത് മനസ്സിലായല്ലേ. വഉഖ്റാലം തഖ്ദീറു അലൈഹ ഖദ് അഹാതല്ലാഹു ബിയ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. എന്നിട്ട് അല്ലാഹു പറയുന്നത്, വലൗ ഖാതലകും അല്ലദീന കഫറു ലവല്ലൗൽ അദ്ബാർ ഫുമ്മ ലാ യജിദൂന വലിയ്യൻ വലാ നസീറ. വലൗ ഖാതലകും എന്നാ എന്താ, നിങ്ങളോട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ, ലവ് ഖാതലകും നിങ്ങളോട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ, വവ ഇസ്തിനാഫിയ എന്ന് പറഞ്ഞു, വലൗ ഖാതലകും നിങ്ങളോട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ, ആര്, അല്ലദീന കഫറു അവിശ്വാസികൾ, അവിശ്വാസികൾ, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, അപ്പൊ അവിശ്വസിച്ചവർ നിങ്ങളോട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ, ലവല്ലൗൽ അദ്ബാർ, എന്താ ലവല്ലൗൽ അദ്ബാർ, അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. ല വല്ലൗ എന്നാണ്, വല്ലായി വല്ല പിന്തിരിയുക, അദ്ബാർ എന്നാ പിൻഭാഗങ്ങൾ, വല്ലൗ അൽ അദ്ബാർ എന്നാ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. ല വല്ലൗ തൗഹീദിന് വേണ്ടിയാണ്, സത്യത്തിന്റെ, വല്ലാഹി ലവല്ലൗ എന്നുള്ള അർത്ഥം, അള്ളാഹുവാണെ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. ഇത് എന്തിനെ കുറിച്ച് പറയുന്നേ, സൂറത്ത് ഏതിന്റെ വിഷയത്തിലാ, ഹുദൈബിയയുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പൊ ഹുദൈബിയയിലേക്ക് മുശ്രിക്കീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങളോടൊരു യുദ്ധത്തിന് വന്നിരുന്നുവെങ്കിൽ, അതാണ് യുദ്ധത്തിന് വന്നിരുന്നുവെങ്കിൽ, അതാണ് വലൗ ഖാതലകും, മക്കയിലെ ബഹുദൈവവിശ്വാസികൾ നിങ്ങളോട് യുദ്ധത്തിന് വന്നിരുന്നുവെങ്കിൽ, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, ലവല്ലവൽ അദ്ബാർ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. സുമ്മ ലാ യജിദൂന വലിയ്യൻ വലാ നസീറ, സുമ്മ പിന്തിരിഞ്ഞോടുകയും അതിൽ പിന്നെ, ലാ യജിദൂൻ അവർ കണ്ടെത്തുകയില്ല, വലിയ്യൻ ഒരു മിത്രത്തെയും, വലാ നസീറൻ ഒരു സഹായിയെയും, വലാ നസീറ ഒരു സഹായിയെയും, അതേപോലെ വലിയ്യൻ ഒരു മിത്രത്തെയും, ലാ യജിദൂൻ അവർ കണ്ടെത്തുകയും ചെയ്യൂല, അവർ കണ്ടെത്തൂല. ഇതെന്താ പറഞ്ഞേ, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളെ തൊട്ട് ബഹുദൈവവിശ്വാസികളെ തടഞ്ഞില്ലേ, മക്കക്കാരെ തടഞ്ഞു, ഹുദൈബിയയിൽ യുദ്ധം ഉണ്ടായില്ല, അതിനെ കുറിച്ച് പറയാണ്, അള്ളാഹുവാണ് തടഞ്ഞത്. അവിശ്വസിച്ച ആളുകൾ, മക്കക്കാർ നിങ്ങളോട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ, ലവല്ലോൽ അദ്ബാർ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. ഇതെന്തിനാ പറയണത്, മുസ്ലിമീങ്ങളുടെ ആയുധം കൊണ്ടാ, ആൾബലം കൊണ്ടാ, അല്ല ആൾബലം കുറവാ, 1400 പേരാ, ആയുധം ഇല്ല കയ്യിലുള്ള വാളല്ലാതെ, പിന്നെ യുദ്ധവേഷമല്ല, കാരണം ഇഹ്റാമിന്റെ വേഷ, എന്നിട്ട് അള്ളാഹു പറയാണ് അങ്ങനെയുള്ള നിങ്ങളോട് അവർ യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ, ലവല്ലവൽ അദ്ബാർ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. ആരാ അവരെ വോട്ടുക, അള്ളാഹു വോട്ടും, മനസ്സിലെ? വിജയം നൽകുന്നതും തോൽവി നൽകുന്നതും ഒക്കെ അള്ളാഹുവാണ് അല്ലേ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഇജ്ജത്ത് നൽകും, പ്രതാപം നൽകും. അള്ളാഹു ഉദ്ദേശിക്കുന്നവൻ അള്ളാഹു നിന്നതയുടെ മേലാടനീക്കും അല്ലേ. അതൊക്കെ അള്ളാഹിന്റെ കയ്യിലാണ്. ഇജ്ജത്ത് അള്ളാഹ നൽകുന്നതാണ്, ദില്ലത്ത് അതും അള്ളാഹു നൽകുന്നതാണ്. അപ്പോ നിങ്ങൾ ഇനി ആയുധമല്ല വസ്ത്രമല്ല ഒന്നുമില്ലെങ്കിലും നിങ്ങളോട് ആ സാഹചര്യത്തിൽ അവർ ഏറ്റുമുട്ടുകയാണെങ്കിൽ അവര് പിന്തിരിഞ്ഞോടുമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഉറപ്പിച്ച് പറയാം. കാരണം അത് അത് അർഹിക്കുന്ന ആളുകളാണ് ആര്? ഇസ്ലാമിലെ മതങ്ങളും സഹാബത്തും. മുസ്ലിമീങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള സഹായത്തിനും അള്ളാഹുവിൽ നിന്നുള്ള ആദരവിനും പാത്രീഭൂതരായതുകൊണ്ടാണ് അങ്ങനെ. എന്നാൽ ഈ ഒരു ആദരവും അള്ളാഹുവിൽ നിന്നുള്ള പരിഗണനയും അർഹിക്കാത്ത വിധം മുസ്ലിമീങ്ങൾ തരം താഴുകയും ചണ്ടികളാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ധാർമ്മികമായി പരാജിതരായിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ സഹായം എങ്ങനെ വരാനാണ്? പല മുസ്ലിമീങ്ങളും ലോകത്ത് പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതൊരു നേരാണ്. ഈ പീഡനം കാണുമ്പോൾ മുസ്ലിമീങ്ങളുടെ വിഷയത്തിൽ വേദനയുണ്ട്, ശരിയാണ്. പക്ഷേ ആ പീഡന നാളുകൾ അവർക്ക് വരുന്നതിന് മുമ്പ് അവരുടെ ഇന്നലകളെ നോക്കി നീങ്ങൾ. ധാർമ്മികമായും മതപരമായും വളരെ പരാജയത്തിലാണ്. ദീൻ എന്ന് പറഞ്ഞെങ്കിൽ അടിസ്ഥാന ആശയങ്ങൾ പോലും അജ്ഞമായ, പക്ഷേ അതിൽ പോലും ക്രമക്കേടുകളും കൃത്രിമത്വങ്ങളും ധാരാളമുള്ള ഒരു കൗമായിരിക്കും. പലർക്കും പള്ളി എന്ത് എന്ന് അറിയില്ല, അവിടെ ഉള്ള മക്ബറകളാണ് അറിയുക. പലർക്കും പിന്നെ അഞ്ച് സമയങ്ങളിലെ നമസ്കാരത്തെ കുറിച്ച് ബോധമല്ല. പലയിടത്തും പള്ളികളുണ്ട്, പള്ളികൾ ശൂന്യം. പള്ളികൾ ശൂന്യം ഇബാദത്തിൽ, അതേപോലെ തന്നെ പെരുമാറ്റങ്ങളിൽ, ദീനെ ചിട്ടകളിൽ ഉള്ള ആളുകൾ വളരെ കുറവാണ്. പല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ എന്ന് ഉപരിപ്പളായിട്ട് പറയാനല്ലാതെ വെറും തൊണ്ട് മാത്രമേ ഉള്ളൂ, ഉള്ളു മുസ്ലിമിന്റേതില്ലാത്തൊരു സ്ഥിതി വിശേഷമാണ് പല മുസ്ലിം നാടുകളിലുള്ളത്. പീഡനങ്ങളും പ്രയാസങ്ങളും ശത്രുവിന്റെ മേൽക്കായ്മയും അവരിലേക്ക് വന്നിട്ട് ജനശ്രദ്ധയാവുമ്പോഴാണ് ഇവർ മുസ്ലിമീങ്ങളായിരുന്നു അവർക്ക് നേരിടേണ്ട ഈ പീഡനം എന്നുള്ളത് ലോകം വായിക്കുന്നത്. അതിനു മുമ്പ് മുസ്ലിമും അമുസ്ലിമും ഒരുപോലെയാണ്, മുസ്ലിമും അമുസ്ലിമും ഒരുപോലെയാണ്. പിന്നെ ഈ മുസ്തഷ്വല്ലിയാക്കയിലൊരു പ്രോഗ്രാമിൽ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ ഒരു അമുസ്ലിം വന്നു. ആ മുസ്ലിമിനായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറയാണ്, എന്റെ വല്യപ്പ വല്യപ്പ അച്ഛൻ്റെ അമ്മ മുസ്ലിമാണ്. അയാൾ മുസ്ലിമായിട്ട് പോയി കല്യാണം കഴിച്ച് അതിൽ കുട്ടികളുണ്ട്, അവരൊക്കെ മുസ്ലിമീങ്ങളാണ്. ഞങ്ങൾ ഇതുവരെ മുസ്ലിമല്ല, പക്ഷെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോകാറുണ്ട്, അവർ ഞങ്ങളെ വീട്ടിൽ വരാറുണ്ട്. ഞങ്ങളുടെ എല്ലാ പരിപാടികളിലും അവർ സജീവമായിട്ട് പങ്കെടുക്കും, ഞങ്ങൾ അവരുടെ പരിപാടികളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നമല്ലാതെ ഞങ്ങളങ്ങനെ പോവുകയാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു കൂട്ടര് പിന്നെന്താണ്, പിന്നെ മൂപ്പര പേര് എന്തോ ഒരു ശിവനാണ്, മറ്റൊടുത്ത് പേര് ഒരു പെണ്ണിന്റെ പേര് നഫീസിയാണ്. പക്ഷെ നഫീസിയും ശിവനും ഒക്കെ ഒരുപോലെയാണ് എല്ലാ വിഷയങ്ങളിലും, മനസ്സിലായില്ലേ? രണ്ടു കൂട്ടർക്കും ചടങ്ങൊക്കെ ഒന്നാ. രണ്ടു കൂട്ടരും പിന്നെ ഒരേപോലെയാണ്. ഓല് ഇവിടെ വന്ന് പാർത്താലും വില അവിടെ പോയി പാർത്തിട്ടുണ്ടെങ്കിലും ഒക്കെ ഒരേപോലെയാണ്. അവർക്ക് വരക്കും നിസ്കാരമില്ല, അവർക്ക് നിസ്കാരമില്ല, ഒക്കെ ഒരു വിഷയം ഇങ്ങനെ അടിപൊളിയായിട്ട് പോവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോ പിന്നെ ഞങ്ങൾ ഒരുപോലെയാണ്, ഒരു വ്യത്യാസമല്ല. ഇനിയിപ്പോ എന്ത് കാര്യം ഇരിക്കണെന്നാണ് ചോദിക്കുന്നത്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഈ ഒരു അവസ്ഥയാണുള്ളത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം സഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇന്നുള്ള ഈ വർത്തമാനങ്ങൾ അത് നമുക്കൊക്കെ പാടാകാനാണ്. അള്ളാഹു പറയണ വലവ് കാത്തലക്കുമുല്ലദീന കഫറു ലവ് വല്ലവ് അദ്ബാർ, നിങ്ങളോട് അവർ യുദ്ധം ചെയ്തിരുന്നെങ്കിൽ അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു നമ്മൾ പറയുമ്പോൾ എന്തിനാണ് അള്ളാഹു ഇത് പറഞ്ഞത്? ശത്രുവിന്റെ നാട്ടിൽ ശത്രുവിന്റെ കയ്യിലാണ് ആയുധങ്ങൾ ഉള്ളത്, അവരാണ് ആൾബലുള്ളത്. മുസ്ലിമീങ്ങൾ അവിടെ ന്യൂനാൽ ന്യൂനപക്ഷാണ്, ആയുധല്ല, ഉംറക്ക് വന്നവരാ. എന്നിട്ട് അള്ളാഹു പറയണ നിങ്ങളോടെങ്ങാണ്ട് അവർ ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ അവർ തോറ്റോടുമായിരുന്നു. മനസ്സിലായില്ലേ? അത് നമ്മൾ അതിലുള്ള ആ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല അത് ഉണർത്തിയതിൽ ആ പൊരുൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ശൈലി പ്രയോഗിക്കുന്നത്. വലവ് കാത്തലക്കുമല്ലദീന കഫറു ലവൽ ലവ് അത് പറഞ്ഞ എന്നുള്ളത് അവിടെ ലാമുൽ ഖസമാണ്, വല്ലാഹി ലവൽ ലവ് അദ്ബാർ എന്നാണ്. മാത്രമല്ല ആ മുസ്ലിം ആ അവി ശത്രുക്കളെ കുറിച്ച് പറയാണ്, സുമ്മലായ ജിദൂന വലിയൻ, അവർ ഒരു വലിയനെ മിത്രത്തെയും വല നസീർ ഒരു സഹായിയെയും കണ്ടെത്തൂല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ വിഷയത്തിൽ പറയുന്നത്. വലോ ഖാതലകുമുല്ലദീന കഫറു ലവൽ ലവ് അദ്ബാർ സുമ്മലായ ജിദൂന വലിയൻ വല നസീർ സുന്നത്തല്ലാഹ് അല്ലതി ഖദ് ഖലത് മിൻ ഖബ്ൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. സുന്നത്തുള്ള അള്ളാഹുവിന്റെ സുന്നത്ത് അള്ളാഹു നിശ്ചയിച്ചതാകുന്നത് സുന്നത്തുള്ള മഫൂലും മുത്തലക്കാണല്ലാതെ അതിന്റെ ക്രിയ പറയപ്പെട്ടിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നിശ്ചയിച്ച അള്ളാഹുവിന്റെ സുന്നത്ത് ആണ് ഇത്. സുന്നത്തല്ല പറയാം. അല്ലത്തി എങ്ങനെയുള്ള സുന്നത്താണ്? കദ് ഖലത് മിൻ ഖബൽ, ഈ സുന്നത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള. കദ് ഖലത്, ഖലത് എന്ന് പറഞ്ഞാൽ മദത്, കഴിഞ്ഞു പോയിട്ടുള്ള, മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളതായ അള്ളാഹുവിന്റെ സുന്നത്ത്, അത് അള്ളാഹു നടപ്പിലാക്കി. സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ തരീഖത്ത്, ശരിയ മാർഗം, അതാണ് ഉദ്ദേശം. അതായത് അള്ളാഹു അവന്റെ ഔലിയാക്കളെ സഹായിക്കും, ശത്രുക്കളെ ചെറുക്കും. ശത്രുക്കൾക്ക് അള്ളാഹു ഒരിക്കലും ഔലിയാക്കളുടെ മേൽ മേൽക്കോയ്മ നൽകൂല. ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ എന്ത് സുന്നത്ത്, നടപടിക്രമം. സുന്നത്തുള്ള അല്ലാത്തി കദ് ഖലത് മിൻ ഖബിൽ, അത് നമ്മൾ ചരിത്രത്തിന്റെ നിലകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം മാത്രമല്ല, പിന്നെ പൂർവ്വകാലത്തുള്ളവരുടെ ചരിത്രം നോക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. സുന്നത്തുള്ള അല്ലാത്തി കദ് ഖലത് മിൻ ഖബിൽ, അള്ളാഹു ചില പരീക്ഷണങ്ങൾ നടത്തും, ശരിയാണ്. ആ പരീക്ഷണങ്ങളിൽ വിശ്വാസികൾ അത് പിന്നെ വിശ്വാസ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവർ, മുസ്ലിം എന്ന് പറയുന്നവൻ അത് ഒറിജിനലാണോ അതല്ല വ്യാജനാണെന്ന് അറിയിക്കാൻ വേണ്ടി അള്ളാഹു ചില പരീക്ഷണങ്ങൾ നടത്തും, ശരിയാണ്. പക്ഷേ ആ പരീക്ഷണങ്ങൾക്ക് ഇപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വാസികൾക്ക് തന്നെയാണ് മേൽക്കോയ്മ നൽകുക, ആധിപത്യം നൽകുക. അള്ളാഹു വിശ്വാസികളെ സഹായിക്കുക, അതാണ് സുന്നത്തുള്ളാഹ് അല്ലാത്തി കദ് ഖലത് മിൻ ഖബിൽ, മുമ്പ് അള്ളാഹുവിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുള്ളതായ അള്ളാഹുവിന്റെ നടപടിക്രമം, അതാണിത്, അവന്റെ ഔലിയാക്കളെ സഹായിക്കുക എന്നുള്ളത്. വലൻ തജിദ് അലി സുന്നത്തില്ലാഹി തബ്ദീല, വലൻ തജിദ്, ലൻ തജിദ് എന്നാൽ നിങ്ങൾ കാണുകയില്ല, ലൻ തജിദ് നിങ്ങൾ കാണുകയില്ല. ഇസ്ലാം തങ്ങളോടാണെങ്കിലും എല്ലാവരോടുള്ള ഖിതാബന് നിങ്ങൾ കാണുകയില്ല. ലിസുന്നത്തിൽ അള്ളാഹുവിന്റെ ഈ നടപടിക്രമത്തിന് തബ്ദീലൻ, ഒരു മാറ്റവും, ഒരു മാറ്റവും. അള്ളാഹുവിന്റെ സുന്നത്തിന്റെ പ്രത്യേകത, അത് ഷറഈയുണ്ട്, കൗനിയുണ്ട്. അള്ളാഹുവിന്റെ നടപടിക്രമം മതപരമായിട്ടുണ്ട്, അതേപോലെ തന്നെ പ്രാപഞ്ചികമായിട്ടുണ്ട്. അതാണ് കൗനീയ, പ്രാപഞ്ചികം. മറ്റത് ഷറഈയ, മതപരം. രണ്ട് രീതിയിലാണ് അള്ളാഹുവിന്റെ സുന്നത്ത് നടപടികൾ. ഈ ഷറഈയായ നടപടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഹലാൽ ഹറാം, ഇന്നത് നിങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഹലാൽ ഹറാം. അതാണ് മതപരമായിട്ടുള്ള അള്ളാഹുവിന്റെ സുന്നത്ത്, ആളുകൾക്കുള്ള വിധിവിലക്കുകൾ, ഹലാൽ ഹറാമുകൾ. ഇത് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പ്രീതിപ്പെടുന്ന സംഗതിയാണ്, പ്രീതിപ്പെടുന്ന സംഗതിയാണ്. ഇതിൽ മനുഷ്യന്മാർക്ക് ചോയ്സ് ഉണ്ട്, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്. ഇതിൽ മനുഷ്യന്മാർക്ക് എന്തുണ്ട്? തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുണ്ട്, ഹലാലുണ്ട്, ഹറാമുണ്ട്. ഹലാല് ചെയ്യാനും ഹറാമു ചെയ്യാനും എന്തുണ്ട്? ഫ്രീഡം ഉണ്ട് മനുഷ്യന്മാർക്ക്. കാരണം എന്താ? ഇത് ശരഈയായ അള്ളാഹുവിന്റെ സുന്നത്താണ്. പറഞ്ഞ മനസ്സിലാണ്ട? എന്നാൽ ഇതിൽ മനുഷ്യന്മാർക്ക്, ഇത് പ്രാപഞ്ചികമായിട്ടുള്ള അള്ളാഹുവിന്റെ സുന്നത്താണ്. അപ്പൊ നമ്മൾ ഓരോ നിമിഷവും പിന്നിട്ട് വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഞാൻ എന്നും യുവാവായിട്ട് കഴിഞ്ഞാൽ മതി അറിയാൻ പറ്റുമോ? ഇല്ല. പിന്നെയോ, അള്ളാഹുവിന്റെ പ്രാപഞ്ചികമായിട്ടുള്ള സുന്നത്താണ് നമ്മൾ വിധേയരാകൽ നിർബന്ധമാണ്. സൂര്യൻ ഉദിക്കും, സൂര്യൻ അസ്തമിക്കും, അല്ലേ? നമ്മളിവിടെ ജീവിക്കും, നമ്മൾ നിശ്വസിക്കും, നമ്മൾക്ക് വാർദ്ധക്യത്തിലേക്ക് പോകും, നമ്മൾക്ക് ഇവിടെ ജനനമുണ്ട്, നമുക്കിവിടെ മരണമുണ്ട്. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിന്റെ കൗനിയായ സുന്നത്താണ്, പ്രാപഞ്ചികമായിട്ടുള്ള സുന്നത്താണ്. ഖലാസ്. അങ്ങനെ രണ്ട് രീതിയിലുള്ള നടപടിക്രമമുണ്ട് അള്ളാഹുവിന്. ഈ ഇതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ശറഈയായ സുന്നത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇന്നത് തെരഞ്ഞെടുക്കാനും ഇന്നത് തിരസ്കരിക്കാനും. ഇതിൽ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യമില്ലാത്ത ഏതാണ്? കൗനിയായ സുന്നത്ത്. സ്വാതന്ത്ര്യമുള്ളത് ഏതാണ്? അതാണെന്ത്? ശറഈയായ സുന്നത്ത്. ഇവിടെ വല തജിദ് അലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ സുന്നത്തിൽ ഒരു മാറ്റവും നിനക്ക് കണ്ടെത്താൻ സാധിക്കൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏതായിരിക്കും? കൗനിയായ സുന്നത്താണ്. ഇവിടെ ഈ കൗനിയായ സുന്നത്ത് പോലെയാണ് ഇത് എന്നാണ് അള്ളാഹു പറയുന്നത്. ഏത്? ഏത്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ അള്ളാഹു സഹായിക്കുക എന്നുള്ളത് ശത്രുവെ തുരത്തുക എന്നുള്ളത്, ശത്രുവെ തുരത്തുക എന്നുള്ളത്. അപ്പൊ അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ത് ചെയ്തു, ഈ കൗനിയായ സുന്നത്തിനെ പോലെ ആക്കിയത്, വലം തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ സുന്നത്തിന് യാതൊരു മാറ്റവും നിനക്ക് കാണാൻ സാധിക്കില്ല. അത് കൗനിയായ സുന്നത്തുകളെ സംബന്ധിച്ച ആ വിഷയത്തിൽ അതേപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ ഒരു വിഷയം ഉണർത്തിയിട്ടുള്ളത്. സുന്നത്തുള്ളാഹി അല്ലതീ ഖദ് ഖലത് മിൻ ഖബ്ൽ വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, തബ്ദീൽ എന്ന മാറ്റം. وهو الذي كف ايديهم عنكم وايديكم عنهم من بعد ان اظفركم عليهم وكان الله بما تعملون بصيرا. അത് വേഗം പറഞ്ഞു പോകാം. وهو الذي അവനത്രേ അല്ലാഹു അവനത്രേ കഫ ഐദിയഹും അവരുടെ കൈകളെ തടഞ്ഞു, ഇത് കഫാന തടഞ്ഞു, ഐദിയഹും അവരുടെ കൈകളെ, അൻകും നിങ്ങളെ തൊട്ട്, മുസ്ലിമീങ്ങളെ തൊട്ട് മുശ്രിക്കീങ്ങളുടെ കൈകളെ അല്ലാഹു തടഞ്ഞു എന്ന് പറയും. ഐദിയക്കും അനുഹും നിങ്ങളുടെ കൈകളെ അവരെ തൊട്ടും അള്ളാഹു തടഞ്ഞു. എപ്പോ മിംബാദിയൻ അദ്ഫറക്കും അലൈഹിം, അവർക്കെതിരിൽ അള്ളാഹു നിങ്ങൾക്ക് വിജയമേകിയതിന് ശേഷം. ഒന്നുകൂടി, വഹുവല്ലദി അവൻ അള്ളാഹു, വാവ് ഇസ്തീനാഫിയ പുതിയ രാശയം തുടങ്ങുന്ന ആർക്കാം, ഹുവല്ലദി അവൻ അള്ളാഹു കഫ തടഞ്ഞിരിക്കുന്നു ഐദിയഹും മുശ്രിക്കീങ്ങളുടെ കൈകളെ മക്കാരുടെ കൈകളെ, അൻകും നിങ്ങളെ തൊട്ട് മുസ്ലിമീങ്ങളെ തൊട്ട്, ബൈഅത്തു റിദ്വാനിൽ സംബന്ധിച്ച നിസ്ലാസ്ലമതങ്ങളും സഹാബത്തും നിങ്ങളെ തൊട്ട് അവരുടെ കൈകളെ അള്ളാഹു തടഞ്ഞു. എന്നാ അവര് യുദ്ധം ചെയ്യാൻ വന്നില്ല, അള്ളാഹു അവരെ തടഞ്ഞു, മക്കാരെ തടഞ്ഞു. വൈദിയക്കും നിങ്ങളെ കൈകളെ തടഞ്ഞു, അൻഹും അവരെ തൊട്ട് മക്കാരെ തൊട്ട്, മുസ്ലിമീങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്തില്ല, മക്കാർ മുസ്ലിമീങ്ങളോടോ മുസ്ലിമീങ്ങൾ മക്കാരോടോ യുദ്ധം ചെയ്തില്ല. കാരണം എന്താ, അള്ളാഹു രണ്ടു കൂട്ടരുടെയും കൈകളെ കഫ തടഞ്ഞു. എപ്പോ നിങ്ങളുടെ കൈകൾ അവരെ തൊട്ട് തടഞ്ഞത്, മിംബാദിയാണ് അദ്ഫറക്കും അലൈഹിം, മിംബാദിയാണ് അദ്ഫറക്കും നിങ്ങൾക്ക് അള്ളാഹു വിജയമേകിയതിന് ശേഷമാണ് അല്ലേ. ബഹുവല്ലദീ കഫ ഐദിയഹും അൻകും വഐദിയഹും അൻഹും ബിബത്നി മക്ക അല്ലേ. സബ്റല്ല അവിടെ ദൂരം നമുക്ക് വിട്ടിരുന്നു. സബ്റല്ല ഒരു മിനിറ്റ്. وهو الذي كف ايديهم عنكم وايديهم وهو الذي كف ايديهم عنكم وايديهم وايديكم عنهم ببطن مكه بدا بدا ബത്തുന് മക്ക എന്ന് പറഞ്ഞാൽ പിന്നെ ബത്തുന് മക്കയിൽ വെച്ച് പിന്നെ ബത്തുന് മക്ക എന്ന് പറഞ്ഞാൽ വാദി മക്ക, മക്കയിലെ ഒരു താഴ്വാരം. ബത്തുന് മക്ക എന്ന് പറഞ്ഞാൽ മക്കയിൽ വെച്ച് എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ ബത്തുന് മക്ക എന്ന് പറഞ്ഞാൽ വാദി മക്ക, മക്കയിലെ ഒരു താഴ്വാരം. ബി ബത്തുന് മക്ക എന്ന് പറഞ്ഞാൽ ഫി വാദി മക്ക, അല്ലെങ്കിൽ ഫി മക്ക, മക്കയിൽ വെച്ച്. ബി എന്നുള്ളത് ഫി എന്ന അർത്ഥത്തിൽ. അവിടെ വിട്ടുപോയി അതിന്റെ ആ ചരിത്ര പശ്ചാത്തലം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതൽ. അപ്പൊ നിങ്ങളുടെ കൈകളെ അവരെ തൊട്ടും അവരുടെ കൈകളെ നിങ്ങളെ തൊട്ടും അള്ളാഹു മക്കയിൽ വെച്ച് തടഞ്ഞു. അതാണ് ബി ബത്തനി മക്ക. ബി ബത്തനി എന്ന് പറഞ്ഞാൽ ഫി മക്ക, അല്ലെങ്കിൽ ഫി വാദി മക്ക, മക്കയിലെ ഒരു താഴ്വാരത്തിൽ, ഹുദൈബിയ താഴ്വാരത്തിൽ വെച്ച്. എപ്പോ മിംബാദി അൻ അദ്ഫറക്കും അലൈഹിം, അവർക്കെതിരിൽ നിങ്ങൾക്ക് വിജയം നൽകിയതിന് ശേഷം. അതെന്താ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിലേക്ക് പോണ സമയത്ത് ഖുറൈശികൾ ആക്രമിക്കാൻ വേണ്ടിട്ട് വന്നു ചതി പ്രയോഗത്തിലൂടെ. അങ്ങനെ 180 പേർ, അല്ലെങ്കിൽ 180 പേർ, 80 പേർ ഓർമ്മ ശരിയാണെങ്കിൽ 80 അല്ലെങ്കിൽ 180 അവരുടെ പിന്നെ അവർ ഒളിഞ്ഞു നിന്നിട്ട് അറ്റാക്ക് ചെയ്യാനാണ് പരിപാടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം കിട്ടി, ഇങ്ങനെ ഈ 80 പേർ അല്ലെങ്കിൽ 180 പേര് ആക്രമിക്കാൻ വരുന്ന വാർത്ത കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കെതിരിൽ ദുആ ചെയ്ത്, കാരണം വേറെ ആയുധമൊന്നുമില്ല, അവർക്കെതിരിൽ ദുആ ചെയ്ത്. ദുആ ചെയ്തതോടുകൂടി മുസ്ലിമീങ്ങൾ എന്ത് ചെയ്ത്, അവരെ പിടികൂടി. ആയുധമുള്ള ഈ 80 പേർ അല്ലെങ്കിൽ 180 പേരെ മുസ്ലിമീങ്ങൾ പിടികൂടി, പിടികൂടിയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന്, ശരിക്ക് ചതിപ്രയോഗത്തിലൂടെയാണ് അവർ വന്നത്. നിരായുധരെയാണ് അവർ ആക്രമിക്കുന്നത്. അവർ ശരിക്കും വധശിക്ഷ അർഹിക്കുന്നവരാണ്, വധശിക്ഷ അർഹിക്കുന്നവരാണ്. മുസ്ലിമീങ്ങളെ ഉദ്ദേശിച്ചു ചെയ്ത് അവരെ കൊല്ലാൻ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് നൽകി. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മാപ്പ് നൽകി. ഈ ആളുകളെ വെറുതെ വിടുക ചെയ്തത്. ഹുദൈബിയ സന്ധി നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നടന്ന വഴിയിൽ നടന്ന സംഭവം ഇമാം മുസ്ലിം ഇത് സഹീഹ് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോ ഈ അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, മക്കയിൽ വെച്ച് മിമ്പാദിയാൻ അദ്ഫറക്കും അലൈഹിം, അവർക്കെതിരിൽ അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങളുടെ കൈകൾ അവരെ തൊട്ട് അള്ളാഹു തടഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ മക്കാരോടും നിങ്ങളൊരു യുദ്ധത്തിന് പോയില്ല, ഈ പിടികൂടിയ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അതാണ് അവിടെ പറയുന്നത്, വഹുവല്ലദീക ഫൈദിയഹും അൻകും വൈദിയക്കും അൻഹും മിമ്പാദിയാൻ അദ്ഫറക്കും അലൈഹിം വൈദിയക്കും അൻഹും ബിബത്തനി മക്കത്ത മിമ്പാദിയാൻ അദ്ഫറക്കും അലൈഹിം വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. അള്ളാഹു ആകുന്നു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ബസീറൻ, സൂക്ഷ്മമായി അറിയുന്നവൻ, കാണുന്നവൻ, കണ്ടറിയുന്നവൻ. ഇൻഷാല്ലാ നമുക്ക് എന്റെ ഇത് ഒന്നുകൂടി പറയാം അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ.
അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.